45 അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ഹൃദയ ശ്രദ്ധയേക്കാൾ വലിയ ശ്രമമോ ഭാര്യയുടെ കുടലതയേക്കാൾ വലിയ കുടലതയോ ഇല്ല. വെറുക്കുന്നവന്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല. ശത്രുവിന്റേതിനേക്കാൾ മാരകമായ വിഷമില്ല. ശത്രുവിന്റേതിനേക്കാൾ തീക്ഷ്ണേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അധികാമ്യം സിംഹത്തിന്റെയോ വ്യാളിയുടെയോ കൂടെ വികസിക്കുന്നതാണ്. അവരുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു. അവളുടെ മുഖം കരുടിയത് പോലെ ഉരുളുന്നു. അവളുടെ പ്രസാദ അയൽക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദന പൂർണ്ണമായ നെടുവീർപ്പടക്കാൻ അവന് കഴിയുന്നില്ല. അരിയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസ്സാരമാണ്. പാപികളുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നതുപോലെയാണ് ശാന്തനായ ഭർത്താവായ ആര്യ ഭാര്യയോടുകൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനു വേണ്ടി അവളുടെ മോഹിക്കുകയും വരുത്. അവരുടെ ധനത്തിൽ ആവശ്യിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്നെയും മനസ്സിയും ധനം. സ്ത്രീയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിന് മാനമുഖത്തിനും പ്രണകൃതിക്കും കാരണം. ഭർത്താവിനെ പ്രതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. ദുഷ്ടയായ സ്ത്രീയെ പറയാൻ അനുവദിക്കരുത്. അവളിന്റെ വരുതിയിൽ നിൽക്കുന്നെങ്കിൽ ബന്ധമിടത്തുക.
ഹലോ.
ഉത്തമയായ ഭാര്യ ഉള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് രക്ഷിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആശ്രയിക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. ഭർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയമാണ്. നാലാമതൊന്നും എന്നെ നടക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജസാക്ഷ്യം, ഇവ മരണത്തെക്കാൾ ഭയാനകമാണ്. മറ്റുള്ളവർ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു. അവളുടെ വാസ്ത്രഹനം അത് പരസ്യമാക്കും. ദുഷ്ടയായ ഭാര്യ ഒരുക്കുന്ന മുഖം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു. അവൾ അവൻ പ്രതിമറച്ചു വെക്കുകയില്ല. സ്വരുണിയായ ഭാര്യയെ കാമാകടാശത്തിലൂടെ തിരിച്ചറിയാം. ദുശാഠ്യകാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക. സ്വാതന്ത്ര്യം അവൾ ദുരൂപയോഗപ്പെടുത്തും. അവളുടെ നിർലക്ഷ്യമായ നോട്ടത്തിൽ കരുതൽ വേണം. അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല. ദാഹാർത്ഥനായ പതികൻ കിട്ടുന്നിടത്തെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വെലിക്കരികളും ഇരിക്കുന്നു. ഏതത്വത്തിനാവനായി തുറന്നു കൊടുക്കും. ഭാര്യയുടെ വസ്തുത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു. അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു. മിതഭാഷിണിയായ ഭാര്യ ഭർത്താവിനെ ഭർത്താവിന്റെ ദാനമാണ്. സുശിക്ഷിതമായ ഹൃദയത്തെ പോലെ അമൂല്യമായി മറ്റൊന്നുമില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ടവും അതിവർദ്ധനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം വർണ്ണതാതീതമാണ്. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചുറ്റുമുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തന്ത്രിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭകമായ ശരീരത്തിൽ മനോഹരമായ മുഖം. ദരിദ്ര പീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവന്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ എന്തിന്റെ സന്തതി നിലനിൽക്കും? തങ്ങളുടെ ആ അഭിജാതത്തിൽ അടിയുറച്ച അവൾ മഹനീയരാകും. ദേശുതുപ്പലിനേക്കാൾ വില കെട്ടതാണ് വിവാഹിത കാമുകർക്ക് ശവപ്പുരയാണ് ദൈവഭയമില്ലാത്ത ഭാര്യ. അധർമ്മത്തിന് പറ്റിയ തുണ ഭക്ത ദൈവഭക്തന് തുണയും. നിർലജ്ജമായ സ്ത്രീ സദാ നന്യമായി വർത്തിക്കുന്നു. വിഹേവതി ഭക്തസന്നിധിയിലും സങ്കോചം കാണിക്കും. വികാരുണിയായ ഭാര്യ സ്വാബിന സദൃശ്യാണ്. ശാലീനയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു. കർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകമതിയായ കാണും. അവനെ അഹമ്മതി പൂണ്ടാവ് കളിക്കുന്നതിനേക്കാം അധർമ്മിണിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്. അവന്റെ ആയുസ് ഇരട്ടിക്കും. രണ്ടു കാര്യങ്ങളെ കുറിച്ച് എന്റെ ഹൃദയം ദുഃഖിക്കുന്നു. മൂന്നാമതൊന്നും എന്നെ കോപിപ്പിക്കുന്നു. ദാരിദ്ര്യത്താൽ പ്രവേശിക്കുന്ന പടയാളി, നിന്ദിക്കപ്പെടുന്ന അജ്ഞാനി, നീതി പെടുന്ന പാപമാർഗത്തിൽ ചരിക്കുന്നവൻ, അവന് വേണ്ടി കർത്താവ് ഒരുക്കുന്നു. കച്ചവടക്കാരന് കാപട്ടത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക ദുഷ്കരം, വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം, നിസ്സാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം മുറയ്ക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കുന്നു. ഉപയോഗശൂന്യമായ വാരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. കുശവന്റെ പാത്രങ്ങൾ ചൂളയിലെന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും. മഹിനിയെ അങ്കി പോലെ അത് ധരിക്കുക. പക്ഷികൾ സ്വന്തം സ്വർഗത്തോടെ കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധതയോട് ചേരുന്നു. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു. പാപം പാപിയെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ്. മൂടന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. മൂടനെ വിട്ടൊഴിയാൻ നോക്കുക. ബുദ്ധിമാനെ വിട്ടുപോകരുത്. ഘോഷന്റെ സംസാരം നിന്ദ്യവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ്. ആ നേടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷമുണ്ടാകുന്നു. അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവിയെ പൊത്തുന്നു. അഹങ്കാരികളുടെ മത്സരം രക്തച്ചൊരിച്ചിനിടയാകുന്നു. അവരുടെ ദോഷണം കണ്ടകടോരമാണ്. രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അവന് ആപ്തമിത്രമുണ്ടാവുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുക. നീ അവന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ഇടയായാൽ അവനോടുകൂടെ നടക്കരുത്. എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരന്റെ സൗഹൃദം നശിപ്പിച്ചു. കയ്യിലിരുന്ന പക്ഷിയെ തുറന്നു വിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി. അവനെ വീണ്ടും കിട്ടുകയില്ല. പിന്തുടരാനാകാത്ത വിധം അവനകന്നിരിക്കുന്നു. വലയിൽ നിന്ന് മാനെന്ന പോലെ രക്ഷപ്പെട്ടിരിക്കുന്നു. മുറിവാണെങ്കിൽ വെച്ച് കെട്ടാം. ദൂഷണത്തിന് ശേഷം മനോരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം പെടുപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷിക്കാൻ വകയില്ല. കണ്ണ ചിമ്മുന്നവൻ തിന്മ നനയ്ക്കുന്നു. അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല. നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കുന്നു. നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും. എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും. നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കൊടുക്കും. ഞാൻ വെറുക്കുന്ന പലതുണ്ട്. എന്നാൽ ഒന്നും അവന് അതുല്യമല്ല. കർത്താവ് പോലും അവനെ വെറുക്കും. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തന്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ചതിപ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ പച്ചക്കണിയിൽ താൻ തന്നെ കുടുങ്ങും. താൻ ചെയ്ത തിന്മ തന്റെ മേൽ തന്നെ പതിക്കും. അതിവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കണിയിൽ കുടുങ്ങും. മരണത്തിനു മുമ്പ് വേദന അവനെ വിഴുങ്ങും. കോപവും ക്രോധവും ക്ലേശമാണ്. അവയെപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരുടെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവൻ കർത്താവിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യൻ വിധുവെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതന്റെ ഉടമ്പടി അനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞ പാപിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുക്കളവാക്കുകയും ചെയ്യുന്നു. വിറകിനൊത്ത തീ ആളുന്നു. ദുശ്ശാഠ്യത്തിനൊത്ത കലഹം, കരുത്തിനൊത്ത കോപം, ധനത്തിനൊത്ത ക്രോധം. കെടുത്തവരുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ചണ്ട രക്തച്ചൊരിച്ചുകളുവാക്കുന്നു. ദൂതിയാൽ തീ പരിജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദമാണ് ഇവരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് അച്ചുതരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീരവനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാനബലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാത്സലാനേ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. അപവാദമേൽക്കാത്തവരും അതിന്റെ കോപത്തിനിരയാകാത്തവരും അതിന്റെ മുഖം വഹിക്കാത്തവരും അതിന്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ. അതിന്റെ മുഖം വീരും ചങ്ങല പിച്ചളയുമാണ്. വരുത്തുന്ന മരണം ദുർമരണമാണ്, പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം. ദൈവഭക്തന്റെ മേൽ അതിന് അധികാരമില്ല, അവൻ അതിന്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. കർത്താവിനെ പരിച്ഛദിക്കുന്നുവൻ അതിന്റെ പിടിയിൽ അമരും, അത് അവരുടെ ഇടയിൽ കത്തി ജ്വലിക്കും, എടുക്കാൻ കഴിയുകയില്ല. സിംഹത്തെ പോലെ അത് അവരുടെ മേൽ ചാടി വീഴും, പുലിയെ പോലെ അത് അവരെ ചീന്തിക്കളയും. നിങ്ങളുടെ ഭൂസ്വത്ത് മുള്ളുവേലി കൊണ്ട് സുരക്ഷിതമാകുക, സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക. വാക്കളന്ന് തൂക്കി ഉപയോഗിക്കുക, വായിക്കാൻ വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്ക് വേണ്ടി പതിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. ദൈവമേക്കുമാകുന്നു പാർക്കുമോ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ അർത്ഥാന്തി തിരുനാമത്തിൽ ഒന്നും പുരമാരിക്കുന്നതിന് വാഴ്ചപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ പ്രിയേറെ ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുവശ്വമത്തിലാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായ തരത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കുന്ന സർവശക്തനായ ദൈവത്തെ വളരെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും സ്തുതിക്കുകയും വന്നെത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു വർഷത്തിന്റെ അവസാന ദിവസം എത്തിച്ചേർന്നിരിക്കുന്ന ഈ ദിനം ദൈവസന്നിധിയില് നന്ദിയോടെ ഓർക്കുകയും കൂടുതലായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് സജീവമായി നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീസ തിരുവനന്തപുരം വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഡാലസ് സെന്റ് ജോർജ് പള്ളിയുടെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്ന പന്നിയ സമ്പാനത്തിനെ ഈ ശുശ്രൂഷയുടെ പേരിലും എല്ലാവരുടെയും പേരിലും കൃത്യമായിട്ടുള്ള സ്വാഗതം ഈ സമയത്ത് അർപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നേതൃത്വം കൊടുക്കുകയും സാന്നിധ്യം കൊണ്ടും ഉപദേശം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠതയെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ അനുഗ്രഹീത കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നിരന്തരമായി പ്രാർത്ഥനയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും വിശ്വാസത്തോടുകൂടി സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാ വാഴ്ചപ്പെട്ട ദൈവമക്കളെയും ഭദ്രാസനത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. പരമനിലെ കൂടിയിരിക്കുന്ന ഗായക സംഘം ചേർന്ന് ഇപ്പോൾ ഒരു ഗാനമാകും തുറന്ന ശുശ്രൂഷ അവരുടെ ചേർന്ന് ആരംഭിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 20-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഒരു വർഷം നമ്മൾ നിന്ന് കഴിഞ്ഞു പോകുന്നു, പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. കഴിഞ്ഞ വർഷം ദൈവം നൽകിയ എല്ലാ ദാനങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം. പുതിയ വർഷത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നമ്മെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആദ്യ നൂറ്റാണ്ടിൽ എന്റെ സ്ലീഹന്മാരുടെ മേൽ ആവശിച്ചതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇറങ്ങി വസിക്കുവാനും ദൈവിക അനുരൂപികളായി ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പാഠപുസ്തകത്തിലെ 20-ാമത്തെ ഗീതം, പരിശുദ്ധാത്മാവെ ശക്തി പകർന്നുകൾ.
പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടേ.
കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദീനന്ന പോലാൽ അമിതേ ആദീലന്ന പോലാൽ അമിത ബലം തരണേ ശക്തി പകർന്നോകത്തിൻ മോഹം തോരിടുവാൻ, സാത്താൻ്റെ ശക്തിയെ ജയിപ്പിക്കുവാൻ, ലോകത്തിൻ മോഹം തോരിടുവാൻ, സാത്താൻ്റെ ശക്തിയെ ജയിപ്പിക്കുവാൻ, ീരതയോടു നിൻ സേവ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവേ ശക്തി പകരണേ, കൃപകളും വാചനത്തിടുവാൻ, കൃപകളും വരങ്ങളും ചേടുവാൻ, വാചനത്തിൽ വളർന്നിടുവാൻ, പിന്മഴയെ ബിന്ദുമായി ഉണർന്നിടുവാൻ, പിൻവഴയേ വിന്ദുമായുണർന്നിടുവാൻ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ അറിയുന്നു, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മലവാനായ ദേവൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, ഗുണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങളോട് കണ്ണം ചൊല്ലണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഫലവാനേ നീ പരിശുദ്ധനാകുന്നു, ഗുണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങളോട് കണ്ണം ചൊല്ലണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് കർമ്മം ചെയ്യണമേ,
ഞങ്ങളുടെ
ഭർത്താവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
രാജ്യം
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം.
മനുഷ്യസ്നേഹമുള്ളവരാണ് ദൈവമായ കർത്താവേ, മനഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടെ നിൽക്കുകയോടും കൊണ്ട് നിനക്ക് സുരക്ഷിപ്പാനും ഇന്ന് നല്ല പ്രകാരം തന്നെ പ്രസാദിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവവുമേ, എന്നും നേരെ ഞങ്ങളുടെ ആവിഷ്കാരമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമസീഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സുകളിൽ സന്തോഷിക്കുന്നവനും ആകുന്നുവല്ലോ. വിളിപ്പേയും ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടലിയും ഞാൻ തുറന്നു വരുമെന്നും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകെ ദൈവമായ കർത്താവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പാപപരിഹാരം കൊടുക്കണമേ, ന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ, പാപികളോട് കാരണം ചെയ്യണമേ, ഇവരിൽ പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ, ദൂരസ്ഥരെ വിളിച്ചു വരുത്തേണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, ഇരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മുറിവേദിക്കുന്നവർക്കും മരുന്ന് ചെയ്യണമേ, ബലഹീനനെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനോവ്യസനത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, വീട് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥവരുടെ സങ്കടം നീക്കണമേ, വിധവകളെ പുലർത്തണമേ, അനുതാപികളിൽ സന്തോഷിപ്പിക്കണമേ, നീതിമാന്മാരുടെ കൂടെ വസിക്കണമേ, ശുദ്ധിമാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ, നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവർക്ക് താഴ്മയുള്ളവരോട് കൂടിയിരിക്കണമേ, സേവാങ്ങളെ ഒതുക്കണമേ, മനസ്സുകളെ നീക്കണമേ, യുദ്ധങ്ങളെ അടക്കണമേ, അർത്ഥങ്ങളെ നീക്കിക്കളയണമേ, ചന്തകളെ ഇല്ലാതെ ചെയ്യണമേ, നിന്റെ വിശുദ്ധ സഭയെ ഉയർത്തണമേ, ഇതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അവനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ സൃഷ്ടികളെ ഉറപ്പിക്കണമേ, അതിലെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിലെ ശുചിമുഖന്മാരെ ശോഭിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മത്സാത്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ, അതിൽ നിന്ന് വേദപരീതങ്ങളെയും തർക്കങ്ങളെയും വായിച്ചു കളയണമേ, അതിൽ നിന്റെ നിരപ്പ് സമാധാനം വർദ്ധിപ്പിക്കണമേ, അതിലെ സ്നേഹവും ഐകമത്യം കൊണ്ട് നടക്കണമേ, അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്നവരെയും അതിന് നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണകർത്താക്കളെയും അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും ഫലപ്രകാരമുള്ള സംഘങ്ങളാലും സകലവായികൾ കൊണ്ടും നാവുകൊണ്ടു കൊണ്ടും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധായിരിക്കും ഇപ്പോഴല്ല എപ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതികൾ അത് കലയറ്റുകയും ചെയ്യുമാറാകണമേ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മാംസമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിലെ വിശ്വാസികളെ, 2014 അവസാന ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മെ നയിച്ച ദൈവത്തെ സ്തുതിക്കുകയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണം അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണല്ലോ ഇത്. പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ദൈവിക കൃപകളുടെ സാന്നിധ്യത്തിലും പുതിയ വർഷത്തിലേക്ക്, 2015 പ്രവേശിക്കുവാൻ്റെ കോണം എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2015 അനുഗ്രഹത്തിന്റെ കൃപകളുടെ എല്ലാം ഒരു വർഷമായിട്ട് ദൈവം നമ്മൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിന്റെ തുടക്കം അനുഗ്രഹീതമായ ഒരു തുടക്കത്തിന്റെ അനുഭവമാണ്. മലങ്കര സഭ അതിന്റെ വേദശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാരായ ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരെന്ന് പറയുന്ന ഒപ്പദോക്യൻ പിതാക്കന്മാരുടെ ഓർമ്മയോടുകൂടിയാണ് മലങ്കര സഭ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസവും പാരമ്പര്യവും എല്ലാം സഭയ്ക്ക് വെളിപ്പെടുത്തി തന്ന ശ്രേഷ്ഠരായ പിതാക്കന്മാരാണ് കപ്പലോക്കിൻ പിതാക്കന്മാരെന്ന് നാം പറയുന്ന ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാർ. അവരുടെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെട്ടുകൊണ്ടും അവരുടെ പെരുന്നാൾ അനുഷ്ഠിച്ചുകൊണ്ടും കൂടിയാണ് മലങ്കര സഭ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പിതാക്കന്മാരുടെ ഓർമ്മ നമുക്ക് അനുഗ്രഹത്തിന് നിദാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയാകട്ടെ. അതോടൊപ്പം തന്നെ വളരെ ശ്രേഷ്ഠമാണ് ജനുവരി മാസം 2-ാം തീയതി മലങ്കരയുടെ മഹാപരിശുദ്ധനായ ഗീവർഗീസ് ജിയൻ ബാവായുടെ ഓർമ്മയാണ്. വലിയ ബാവ എന്ന് നാം പറയുന്ന ഗീവർഗീസ് ജിയൻ ബാവായുടെ ഓർമ്മ ജനുവരി മാസം 2-ാണ്. അങ്ങനെ 1-ഉം 2-ഉം തീയതികൾ നിങ്ങൾ എല്ലാ വർഷത്തിന്റെയും ആദ്യത്തെ 2 ദിവസം ഈ വലിയ പിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ടും അവരുടെ മധ്യസ്ഥത തേടിക്കൊണ്ടുമാണ് സഭ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഒരു അനുഗ്രഹത്തിനും നന്മയ്ക്കുമെല്ലാം മുഖാന്തരമായി തീരുന്ന സംഗതിയാണ് എന്നുള്ളതിന് സംശയമില്ലല്ലോ. ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും എല്ലാം സഭയ്ക്ക് മൊത്തമായും നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സഭകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസച്ചനാണ്. അച്ഛൻ ഡാളസ് സെന്റ് ജോർജ് പള്ളി വികാരിയാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ തുടക്കം മുതൽ ഇതിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും എല്ലാ ബുധനാഴ്ചയും ഇതിൽ സംബന്ധിക്കുകയും വളരെ താല്പര്യപൂർവ്വം ഈ ശുശ്രൂഷയെ കാണുകയും ചെയ്യുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസച്ചൻ. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ ഗാനപ്രസംഗം നടത്തുന്നതും ആയിരിക്കും.
പാഠപുസ്തകത്തിലെ 137-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. കിടയനെ പോലെ നമ്മോട് ചേർന്ന് നമ്മെ നയിക്കുന്ന ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. കഴുകൻ തന്റെ കുഞ്ഞിനെ തന്റെ ചിറകടിയിൽ ചേർക്കുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൻ കീഴിൽ സംരക്ഷിതരായി ജീവിപ്പാനും ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ഓരോ ജീവിതങ്ങളും മുഖാന്തരമാക്കി തീർക്കണമെന്ന പ്രാർത്ഥനയോടെ ഈ ഗാനം നമുക്ക് ആലപിക്കാം. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടി.
എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ആനർത്തങ്ങളിൽ ഏരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുണർത്തിരുന്നു. ിൽ അതിശയമെന്നെ പുലർത്തിടുന്നു. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ഇടയനെ പോലെ കരുതിടുന്നു, അമ്മയെ പോലെ വളർത്തിടുന്നു. ഇടയനെ പോലെ കരുതിടുന്നു, അമ്മയെപ്പോലെ വളർത്തിയിടുന്നു ഓരോ ദിവസമതിൽ ഓരോ നിമിഷമതിൽ അവനെ നിക്കായി കരുതിയിടുന്നു ഓരോ ദിവസമതിൽ ഓരോ നിമിഷമതിൽ അവനെ നിക്കായി കരുതിയിടുന്നു എന്റെ ദൈവം എന്നെ കാക്കുന്നു തന്റെ ശിരസ്സരിയിൽ എന്റെ ദൈവം എന്നെ പോറ്റുന്നു എന്നെ കാക്കുന്നു തന്റെ ശിരസ്സരിയിൽ കാളയുണ്ടൻ കുഞ്ഞിനെ കാക്കുമ്പോലെ കോഴിയുടൻ കുഞ്ഞിനെ നോക്കുമ്പോലെ കഴുകന്തൻ കുഞ്ഞിനെ കാക്കുമ്പോലെ കോഴിതൻ കുഞ്ഞിനെ നോക്കുമ്പോലെ ആ ചിറകരിയിൽ ആ മാവിടത്തിൽ അവനെന്നെ സൂക്ഷിക്കുന്നു ആ ചിറകടിയിൽ ആ മാവിടത്തിൽ അവനെന്നെ സൂക്ഷിക്കുന്നു എന്റെ ദൈവം എന്നെ പോറ്റുന്നു എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ അനർത്ഥങ്ങളിൽ നെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു അനർത്ഥങ്ങളിൽ നെരുക്കങ്ങളിൽ എന്നെ പുലർത്തിയിടുന്നു എന്റെ ദൈവം എന്നെ പോറ്റുന്നു എന്നെ കാക്കുന്നു തന്റെ ചിറകളിൽ എന്റെ ദൈവം എന്നെ പോറ്റുന്നു എന്നെ കാക്കുന്നു തന്റെ ചിറകളിൽ
സമ്പാദനത്തിന് ഉള്ള സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു.
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിമന്യ കിടവുമിത്ര പുരുത്ത ശ്രീമേനി, ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പല ഭാഗങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന പന്നിരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജഡധാരണം ചെയ്ത് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന ദൈവപുത്രന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ആശംസിക്കുന്നു. പുതിയ വർഷത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ആത്മാർത്ഥമായി ആദ്യമേ നന്ദി കരയട്ടെ. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മെ കാത്തു പരിപാലിച്ച, നമ്മെ ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പട്ടിണിയിൽ നിന്നും ചുരുക്കങ്ങളിൽ നിന്നും വിടുവിച്ച് ദൈവിക സ്നേഹത്തിൽ പൊതിഞ്ഞ് ഓരോ ദിവസവും വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിന് മുൻപിൽ നമ്മുടെ ശിരസുകൾ നമിക്കാം. അന്നോ ഡോമിനി എന്ന ലാറ്റിൻ വാക്കുകൾ AD എന്ന് അബ്രിവേറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും ഓർക്കുന്നതാണ്. AD 2015 നാം കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. അന്നോ ഡോമിനി എന്ന് പറഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ് എന്നാണ്. ക്രിസ്തു വർഷം അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വർഷം എന്ന് ഓരോ വർഷത്തിന്റെയും കണക്കുകൾ പറയുമ്പോൾ നാം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് നമ്മുടെ കർത്താവിന്റെ വർഷമാണ്. നമ്മുടെ കർത്താവിന്റെ വർഷം 2015 ആരംഭിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് നിർബന്ധമില്ല, എല്ലാ മതസ്ഥരും ലോകത്തിലെ എല്ലാ വ്യക്തികളും, ഇനിയും അത് ഇസ്ലാമാകട്ടെ, ഹിന്ദുവാകട്ടെ, ബുദ്ധനാകട്ടെ, ജൈനനാകട്ടെ, എല്ലാവരും ഈ എ ഡി എന്ന രണ്ട് പദം കൊണ്ട് ഒരുപക്ഷെ അർത്ഥം മനസ്സിലാക്കാതെ ആയിരിക്കാം അവരും ഉരുവിടുന്ന ഒരു കാര്യമാണ് നമ്മുടെ കർത്താവിന്റെ വർഷം. ഏതായാലും ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് എല്ലാ മനുഷ്യന്റെയും നാവിന്റെ തുമ്പിൽ നിന്ന് ആ രണ്ട് വാക്കുകൾ, ആ രണ്ടക്ഷരങ്ങൾ ഉരുവിടുക എന്നുള്ളത്. അതുകൊണ്ട് തിരുമേനി ഓർപ്പിച്ചതുപോലെ നാളെ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ഏതാനും പ്രത്യേകതകൾ ഈ ദിവസത്തിനുണ്ട്. നാളെ ഒരു മോറാനായ പെരുന്നാൾ ദിവസം കൂടിയാണ്. പെന്തിരുമേനി അത് പറയാൻ വിട്ടുപോയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ചേലാകർമ്മ പെരുന്നാളാണ്, സർക്കംസിഷൻ ഓഫ് അവർ ലോർഡ്. എട്ടാം ദിവസം പരിശോധനയേറ്റ യഹൂദ പൈതൽ എന്നുള്ള നിലയിൽ യേശുവിന്റെ ഒരുപക്ഷെ ആദ്യത്തെ മതപരമായ ഒരു ചടങ്ങാണ് നമ്മൾ നാളെ ഓർക്കുന്നത്. അതോടൊപ്പം തന്നെ വർഷാരംഭം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. വസേലിയോസ് ഗ്രിഗോറിയസ് പിതാക്കന്മാരുടെ ഓർമ്മ നാം നിർവഹിക്കുന്നു. ഇങ്ങനെ പല പ്രത്യേകതകളുള്ള ഒരു ദിവസത്തിലേക്ക് നാം കടക്കുകയാണ്. 2014 ക്രൈസ്തവ ലോകത്തിന് ഒരു കറുത്ത അധ്യായമാണ് സമ്മാനിച്ചത്. സിറിയയിലും ഇറാഖിലും ഉണ്ടായ രക്തച്ചൊരിച്ചിൽ, കീടയും വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള മുസ്ലിം തീവ്രവാദികളുടെ കടന്നുകയറ്റവും കൂട്ടക്കുരുതിയും എന്നും ഹൃദയത്തിൽ ഒരു നീറ്റലായി അവശേഷിക്കും. കഴിഞ്ഞ വർഷം യാത്രാ വിമാനങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അപകടത്തിൽപ്പെട്ടത് സാധാരണക്കാരന്റെ പോലും ഹൃദയത്തിൽ വേദനയുടെ തീക്കനൽ കോരിയിടുകയുണ്ടായി. ലൈബീരിയയിൽ ആരംഭിച്ച, ഇന്ന് ഇവിടെയും അമേരിക്കയിലും ഭീതി നിറച്ച ഇബോള വൈറസ് ആയിരങ്ങളുടെ വിലപ്പെട്ട ജീവൻ അപഹരിച്ച ഒരു വർഷമാണ് 2014. അവിടെയുണ്ടായ ചില്ലറ യുദ്ധങ്ങളും കലഹങ്ങളുമെല്ലാം അതിന് പിറകെ. ഭാരതത്തിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഗവൺമെന്റ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. ഒരു നല്ല വർഷം എല്ലാ മനുഷ്യർക്കും സമത്വവും സഹോദര്യവും സ്നേഹവും പകരുന്ന സമൃദ്ധിയുടെ ഒരു പുതിയ വർഷം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. നമ്മുടെയൊക്കെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ദുരന്തങ്ങളോ ദുഃഖങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഒരുപക്ഷെ ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും വിധത്തിൽ സാമൂഹ്യമായോ വ്യക്തിപരമായോ 2014 നഷ്ടത്തിന്റെയോ കഷ്ടതയുടെയോ ദുരന്തങ്ങളുടെയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇതാ പുത്തൻ പ്രതീക്ഷകളുമായി മറ്റൊരു വർഷം ആരംഭിക്കുന്നു. ഈ പുതുവർഷം നന്മകൾ നിറഞ്ഞതും നല്ല സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റേതുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദ തിരുമേനിക്കും എല്ലാ വൈദിക സഹോദരങ്ങൾക്കും കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർക്കും നന്മകളും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ വർഷം വളരെ വിനയപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട രാജേഷ് ജോണച്ച് എനിക്ക് അനുഗ്രഹാശംസകൾ ചൊരിഞ്ഞു തന്ന അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമേനി, എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വേദവാക്യം എബ്രായ ലേഖനം 12:2. എബ്രായ ലേഖനം 12:2. The letter to Hebrews, chapter 12, verse 2. അതിന്റെ ആദ്യ ഭാഗം വായിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇതാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുന്ന വേദവാക്യം. Let us fix our eyes on Jesus, the author and perfecter of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും ആ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ എബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. 12 മുഴുവൻ തന്നെ ഒന്ന് മനസ്സിരുത്തി വായിച്ച് ഈ വർഷം തുടങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇതിന്റെ ആശയങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. ലെറ്റ് അസ് ഫിക്സ് അവർ ഐസ്, നമ്മുടെ കണ്ണുകൾ അവനിൽ ഉറപ്പിക്കാം. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങളുടെ നോട്ടം ഒരു കേന്ദ്ര ബിന്ദുവിൽ കൊണ്ടുവരികയും അവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഫിക്സ് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത്. നാം അവിടെ ഫോക്കസ് ചെയ്യുക, പൂർണമായിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണ വിധേയമാക്കി ഒരേ കാര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതാണ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ ലേഖനകർത്താവ് പറയുകയാണ്, യേശുവിനെ സൂക്ഷിച്ച് നോക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഉത്സവപ്പറമ്പിൽ മാതാപിതാക്കളുടെ കൈവിട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു ചെറിയ കുട്ടിയെ സങ്കല്പിക്കുക. അവിടെ അവന് ചുറ്റും കാണുന്ന, കണ്ണൻ ചിപ്പിക്കുന്ന കാഴ്ചകൾ, വെളിച്ചങ്ങൾ, ശബ്ദങ്ങൾ, നിറങ്ങൾ, മനുഷ്യർ, ഈ വക സംഗതികൾ അവന്റെ ശ്രദ്ധയും നോട്ടവും എല്ലാം അപഹരിച്ചിട്ടുണ്ടാവും. അവിടെയും എവിടെയും അവന്റെ കണ്ണുകൾ പരിധി നടക്കുമ്പോൾ അവൻ താൻ ഒരു അപകട സ്ഥലത്താണ് എന്ന് തിരിച്ചറിയുന്നില്ല. അങ്ങനെ നടക്കുന്ന വേളയിലാണ് അവന്റെ സ്നേഹമുള്ള അമ്മ അവനെ മോനെ എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നതും, മോനെ ഞാൻ ഇവിടെ, ഇങ്ങോട്ട് നോക്കൂ എന്ന് അമ്മ വളരെ സ്നേഹത്തോടെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത്, അമ്മയുടെ അടുത്തേക്ക് അവനെ ക്ഷണിക്കുന്നത്. ഇപ്പോൾ ആ കുഞ്ഞിന്റെ നോട്ടം ആ അമ്മയുടെ മുഖത്താണ്. അവനിപ്പോൾ നടക്കുന്നത് ഒറ്റ ലക്ഷ്യത്തിലേക്കാണ്. അവനിപ്പോൾ മറ്റെല്ലാം മറന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവഗണിച്ചിരിക്കുന്നു. അവന് ചുറ്റുപാടും കണ്ട കാഴ്ചകളോ വെളിച്ചങ്ങളോ ശബ്ദങ്ങളോ നിറങ്ങളോ മനുഷ്യരോ ഒന്നും അവനിപ്പോൾ വിഷയമല്ല. ഉടൻ തന്നെ അവൻ അവന്റെ അമ്മയുടെ സുരക്ഷിത പരിധിയിൽ എത്തുകയാണ്. ഇതുപോലെ നാം ഇന്ന് ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോക ജീവിതത്തെ ഒരു യാത്രയോട് പലപ്പോഴും നാം അതിനെ ഊഹിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്രയിൽ നാം ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് ശബ്ദങ്ങളുണ്ട്, ഒരുപാട് നിറങ്ങളുണ്ട്, ഒരുപാട് നമ്മളെ ആകർഷിക്കുന്ന വിഷയങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് രസവും നമുക്ക് താല്പര്യവുമുള്ള അനേക വിഷയങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ഇതിലൊക്കെ നമ്മൾ മതിമറന്ന്, ഇതിലൊക്കെ നമ്മൾ ആകൃഷ്ടരായിട്ട് പലതും നമ്മുടെ സ്വന്തമെന്ന് കരുതി നാം അതിനെ സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ദൈവത്തിങ്കലേക്കുള്ള ഒരു വിളി നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഇന്ന് ഈ വർഷത്തിന്റെ അന്ത്യത്തിൽ പുതിയ വർഷത്തിലേക്ക് നമുക്ക് അടക്കുമ്പോൾ വിശുദ്ധ വേദ പുസ്തകം തിരുവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്, അവങ്കിലേക്ക് നോക്കുക. നമുക്ക് ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. ഈ ആകർഷണങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ ഒന്ന് നിർത്തിയിട്ട്, നമ്മുടെ കാഴ്ചപ്പാട് ഒന്ന് മാറ്റിയിട്ട്, യേശു ക്രിസ്തുവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു ആഹ്വാനം നമുക്ക് നിരപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കോച്ച് തന്റെ കായിക വിദ്യാർത്ഥികളോട് കൊടുക്കുന്ന നിർദ്ദേശം ഇതുപോലെയാണ്: When the gun sounds, start running as hard as you can. Don't look back. Don't look around. Keep your eyes on the finish line and keep on running. നീ ആ വെടിയൊച്ച കേൾക്കുമ്പോൾ ഓടാൻ തുടങ്ങുക. നീ പുറകോട്ട് നോക്കരുത്, നീ ചുറ്റുപാട് നോക്കരുത്. നിന്റെ കണ്ണുകൾ ആ ഫിനിഷ് പോയിന്റിൽ, ആ ഫിനിഷിംഗ് ലൈനിൽ വെച്ചുകൊണ്ട് നീ യാത്ര തുടരുക, നിന്റെ ഓട്ടം തുടരുക എന്ന് ഒരു പരിശീലകൻ തന്റെ കായിക വിദ്യാർത്ഥിയോട് പറയുന്നത് പോലെ, നമുക്ക് ഇന്ന് ദൈവവചനം പകർന്നു തരുന്ന ഒരു വലിയ ആഹ്വാനമാണ്, നിന്റെ കണ്ണുകൾ യേശു ക്രിസ്തുവിൽ പൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട്, യേശുവിന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട്, യേശുവിന്റെ തിരുമുറിവുകളെ നോക്കിക്കൊണ്ട് നിനക്ക് യാത്ര തുടരുവാനായിട്ട് സമയമായി. അതുകൊണ്ട് മറ്റാകർഷണങ്ങൾ നിന്റെ കണ്ണുകളെ പിന്തിരിപ്പിച്ചുകൊണ്ട്, ശ്രദ്ധയെ പിന്തിരിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരിക എന്ന് ആവശ്യപ്പെടുന്ന തിരുവചനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഒരു മനുഷ്യൻ ഹിമാലയത്തിൽ കയറുവാനായിട്ട് ഒരു ഗൈഡിന്റെ സഹായം തേടി. ഏതാനും മണിക്കൂറുകൾ കയറിയപ്പോൾ അവർ ഒരു സമതലത്തിലെത്തി. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വളരെ നിരാശനായി തീർന്നു. കാരണം അയാൾ കാണുന്നത് അവർ കടന്നു വന്നതായിട്ടുള്ള പാതയിൽ അവരുടെ കാൽപാദങ്ങളുടെ ആ ഫുട്പ്രിന്റ് ഒന്നും കാണുന്നില്ല. അതെല്ലാം മഴ പെയ്ത് മഞ്ഞ് വീണ് മറഞ്ഞു പോയിരിക്കുന്നു. അയാൾ ഗൈഡിനോട് ചോദിച്ചു, നമ്മളിത് എങ്ങനെയാണ് മടങ്ങിപ്പോവുക, നമുക്ക് എങ്ങനെ മടങ്ങിപ്പോവാനായിട്ട് സാധിക്കും? വളരെ വേദനയോടെ അയാൾ നിരാശപ്പെട്ട് ചോദിക്കുകയാണ്. അയാൾ ചുറ്റുപാടും നോക്കിയപ്പോൾ മൂടൽ മഞ്ഞുകൊണ്ട് മൂടി അവ്യക്തമായ കൊക്കയാണ് കാണുന്നത്. വളരെ താഴ്ചയിലേക്കുള്ള വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് അയാൾ കാണുന്നത്. ഗൈഡ് പ്രകാരം പറഞ്ഞു, നിങ്ങൾ താഴേക്ക് നോക്കരുത്, അത് നിങ്ങൾക്ക് നിരാശയും മരണവും മാത്രമായിരിക്കും സമ്മാനിക്കുക. വീണ്ടും പറഞ്ഞു, നീ എന്നെ മാത്രം നോക്കുക, ഞാൻ എന്റെ പാദങ്ങൾ വയ്ക്കുന്ന സ്ഥാനത്ത് തന്നെ നീയും വയ്ക്കുക, അങ്ങനെ മുന്നോട്ട് നീങ്ങുക. അവർ ഇരുവരും അപകട മേഖല പിന്നിട്ട് സുരക്ഷിത സ്ഥാനത്ത് എത്തുവാനിടയായി. ഇതുപോലെ ഒരു ഗൈഡായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത്, എന്റെ പാദങ്ങൾ ഞാൻ എവിടെ വയ്ക്കുന്നു അവിടെ നിന്റെ പാദങ്ങൾ വയ്ക്കുക, എന്റെ കാൽപ്പാടുകളെ നീ പിൻപറ്റുക, എന്റെ വാക്കുകളെ നീ ശ്രദ്ധിക്കുക, എന്റെ കൈകളിൽ നീ മുറുകെ പിടിക്കുക, എന്നെ അനുഗമിക്കുക, അപ്പോൾ നീ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചേരും. നമ്മൾ ഈ വർഷാരംഭത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ ഉദാത്തമായ ചിന്ത നമുക്കൊന്ന് മനസ്സിരുത്തി ചിന്തിക്കുവാനായിട്ടിടയാകട്ടെ. അപകടം നമ്മുടെ ചുറ്റുമുണ്ട്. ചുറ്റും വഴുവഴുപ്പാകാം, ഇരുട്ടോ മൂടൽ മഞ്ഞോ ആകാം, പാത പലപ്പോഴും നിശ്ചയമില്ലാത്ത വിധം അവ്യക്തമാകാം. എന്നാൽ നാം നമ്മുടെ കണ്ണുകൾ നമ്മുടെ കർത്താവിൽ ഉറപ്പിച്ച് കാൽച്ചുവടുകൾ ഓരോന്നായി അവന്റെ കാൽച്ചുവടുകളുടെ പിന്നാലെ വച്ചാൽ സുനിശ്ചിതമായും നാം സുരക്ഷിതരായി തീരും, സംശയമൊന്നുമില്ല. അതിന് നമ്മെ സഹായിക്കുന്നത് യേശു വിശ്വാസത്തിന്റെ നായകനും പൂർണ്ണത വരുത്തുന്നവനുമായ കർത്താവാണെന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഇവിടെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അപ്രകാരമാണ്, വിശ്വാസത്തിന്റെ നായകൻ നമ്മുടെ കർത്താവാണ്, അതിനെ പൂർത്തീകരിക്കുന്നവൻ കർത്താവാണ്. ആ ഒരു തിരിച്ചറിവാണ് നമ്മെ അവന്റെ പിന്നാലെ പോകുവാനും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും നമ്മെ സഹായിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലോകത്തിലേക്കൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്ന വഴികളൊക്കെ വളരെ അപകടകരമായിട്ടുള്ള, വളരെയേറെ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായിട്ടുള്ള അനേക വഴികൾ ഇന്ന് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ യുവതലമുറയൊക്കെയും പലപ്പോഴും അതിലാകൃഷ്ടരായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രായമുള്ളവരും ഇന്ന് അതിൽ ഭേദമില്ലാതെ അങ്ങനെയുള്ള വഴികളിൽ പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനുള്ള സമയമായി എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നാം പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ യേശു ആരാണ്? അവനിൽ പ്രതീക്ഷ വെച്ചതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? അവനിൽ എന്ത് കണ്ടിട്ടാണ് നാം അവനിൽ പ്രതീക്ഷ വയ്ക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, അവൻ തന്റെ മരണത്താലും പുനരുത്ഥാനത്താലും നമുക്ക് നേടിത്തന്ന രക്ഷയെന്ന വീണ്ടെടുപ്പിനാൽ നാം അവനിൽ വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുന്നു. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, മരണത്തിനപ്പുറമായിട്ടൊരു ജീവൻ നമുക്ക് വാഗ്ദാനം ചെയ്തവനാണ് കർത്താവ്. ഈ ലോകത്തിൽ നമ്മെ പോലെ എല്ലാ കാര്യങ്ങളിലും പാപമൊഴികെ മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായി ജീവിച്ചു. അവൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. എന്നാൽ പ്രത്യാശയിലേക്കുള്ള ഒരു പുതിയ ജീവിതം തുറന്നു വെച്ചുകൊണ്ടാണ് അവൻ കടന്നു പോകുന്നത്. നാശത്തിന്റെയും മരണത്തിന്റെയും നഷ്ടത്തിന്റെയും ഇല്ലായ്മയുടെയും അനുഭവത്തിലേക്കല്ല, പകരം നന്മയുടെ അല്ലെങ്കിൽ പൂർണതയുടെ ഒരു വെളിച്ചത്തിന്റെ പ്രത്യാശയുടെ അനുഭവം ലോകത്തിന് ദാനം ചെയ്തുകൊണ്ടാണ് അവൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ നഷ്ടങ്ങളോ ഇവിടെ ഞാൻ അനുഭവിക്കുന്ന വേദനകളോ രോഗങ്ങളോ ഒക്കെ എനിക്ക് ദൈവത്തിലേക്കുള്ള ഒരു പൂർണമായ സാമീപ്യത്തിന്റെ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് എന്നെ നയിക്കുന്ന മാർഗങ്ങളാണ് എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കേണ്ടത്. രണ്ടാമതായിട്ട്, അവൻ പൂർണമായും പിതാവും ദൈവത്തിൽ ആശ്രയം വെച്ചവനാണ്. മരണം മുന്നിൽ കണ്ടപ്പോഴും ക്രൂശിന്റെ അപമാനം സഹിക്കേണ്ടി വന്നപ്പോഴും പിതാവിന്റെ കരം അവൻ മുറുകെ പിടിച്ചിരുന്നു. ഗെത്സെമനായിൽ പിതാവിന്റെ ഇഷ്ടത്തിന് അവൻ വിധേയപ്പെടുത്തിയവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിനെ നമുക്കും ആശ്രയിപ്പാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളുടെയും നടുവിൽ, ഏത് പ്രതിസന്ധികളുടെയും നടുവിൽ, ഏത് വേദനകളുടെയും നടുവിൽ, ഏത് കണ്ണുനീരിന്റെയും നടുവിൽ, ഏത് കഠിനമായ രോഗത്തിന്റെയും നടുവിൽ നമുക്ക് പിതാവിന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ടും മുറുകെ പിടിക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. കാരണം അവൻ നമുക്ക് കാണിച്ചു തന്ന മാർഗം അതാണ്. അതുകൊണ്ടാണ് ആ യേശു ക്രിസ്തുവിൽ ദൃഷ്ടി ഉറപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനവനാണ്, പൂർണ്ണത വരുത്തുന്നവനവനാണ്. അവനിൽ തന്നെ എന്റെ കണ്ണുകൾ ഞാൻ ഉറപ്പിച്ച് എന്റെ യാത്ര തുടരും. അതുകൊണ്ട് കർത്താവ് നമുക്ക് കാണിച്ചിരുന്ന മറ്റൊരു മാർഗമാണ്, ഏത് പ്രതിസന്ധികളിലും തളരാതെ പിതാവാൻ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനും അഭയപ്പെടുവാനുമായിട്ട്. കാരണം അവൻ നമുക്കത് കാണിച്ചു തന്നു. ക്രൂശിന്റെ വേദനയുടെ അനുഭവത്തിലും പരീക്ഷണങ്ങളുടെ നടുവിലും പീഡകളുടെ നടുവിലും അപമാനത്തിന്റെ നടുവിലും എല്ലാം അവൻ തന്റെ പിതാവിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ക്രൂശിനെ സഹിച്ചുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തേക്ക് പോയ കർത്താവിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ അവനാണ്, അതിനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നവൻ അവനാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കാം. മൂന്നാമതായിട്ട്, പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് ചിന്തിച്ച് നാം നിരാശപ്പെടുമ്പോൾ അവൻ നമ്മുടെ അടുക്കിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മെ ബലപ്പെടുത്തുന്നു. നമുക്കറിയാം, ഉയർപ്പ് നാളുകളിൽ ഭയവിഹ്വലരായിട്ട് നിരാശരായിട്ട് ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടിയ ശിഷ്യന്മാരുടെ നടുവിലേക്ക് കടന്നു വന്ന് ഇതിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ടെന്ന്, ഇതിനപ്പുറമായിട്ട് ഒരു വെളിച്ചത്തിന്റെ അനുഭവമുണ്ടെന്ന്, ഇതിനപ്പുറമായിട്ട് ഒരു ജീവന്റെ അനുഭവമുണ്ടെന്ന്, ഇതിനപ്പുറമായിട്ടൊരു പ്രത്യാശയുടെ അനുഭവമുണ്ടെന്ന് സ്വയം കാണിച്ചു കൊടുത്തവരെ സമാധാനത്തിലേക്ക് നയിച്ച കർത്താവിനെയാണ് നാം പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ഇരുളടഞ്ഞ മുറിയിലല്ല ജീവിതം, ഇതിനപ്പുറമായിട്ട് വെളിച്ചത്തിന്റെ ഒരു പുറം ലോകമുണ്ടെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 2014 നമുക്കൊരു ഇരുളടഞ്ഞ മുറിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേദനയുടെയോ ദുഃഖങ്ങളുടെയോ സങ്കടങ്ങളുടെയോ ഒക്കെ ഒരു കാലമായിരുന്നെങ്കിൽ, 2015 ദൈവം തമ്പുരാൻ നമുക്ക് വിശാലതയിലേക്ക് വെളിച്ചത്തിലേക്ക് തുറന്നിടുന്ന ഒരു വലിയ വാതായനം, ഒരു വലിയ വാതിൽ നമുക്ക് കാണിച്ചു തരുന്നു. ആ പ്രകാശത്തിലേക്ക് നടന്നു ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസം എത്രമാത്രം ഗാഠമാണ്, നമ്മുടെ വിശ്വാസം എത്രമാത്രം ഡെപ്ത് ഉള്ളതാണ്, നമ്മുടെ വിശ്വാസം എത്രമാത്രം നമുക്ക് തന്നെ കോൺഫിഡന്റ് ആണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ടി ഇ മാർഷ് എന്ന ഒരു വലിയ എഴുത്തുകാരൻ, അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് ഫുൾ അക്സെപ്റ്റൻസ്, ദയർഫോർ ഡു നോട്ട് ഡൗട്ട് ഹിം. അവൻ വളരെയേറെ സ്വീകാര്യനാണ്, അവനെ ഒരിക്കലും സംശയിക്കരുത്. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് പീസ്, ദയർഫോർ ട്രസ്റ്റ് ഹിം. അവനിൽ സമാധാനമുണ്ട്, അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുക. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് ലൈഫ്, ദയർഫോർ അബൈഡ് ഇൻ ഹിം. അവനിൽ ജീവനുണ്ട്, അതുകൊണ്ട് അവനിൽ ജീവിക്കുക. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് ബ്ലെസ്സിംഗ്, ദയർഫോർ ഡിലൈറ്റ് ഇൻ ഹിം. അവനിൽ അനുഗ്രഹങ്ങളുണ്ട്, അതുകൊണ്ട് അവനിൽ സന്തോഷിപ്പാൻ സാധിക്കണം. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് ലൈറ്റ്, ദയർഫോർ ഫോളോ ഹിം. അവനിൽ വെളിച്ചമുണ്ട്, അതുകൊണ്ട് അവനെ അനുഗമിക്കാം. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് പവർ, ദയർഫോർ വെയിറ്റ് ഓൺ ഹിം. അവനിൽ ശക്തിയുണ്ട്, അതുകൊണ്ട് അവന് വേണ്ടി കാത്തിരിക്കാം. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് ട്രൂത്ത്, ദയർഫോർ ലേൺ ഫ്രം ഹിം. അവനിൽ സത്യമുണ്ട്, അതുകൊണ്ട് അവനിൽ നിന്ന് പഠിക്കാം. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് ഗ്രേസ്, ദയർഫോർ റിസീവ് ഫ്രം ഹിം. അവനിൽ കൃപയുണ്ട്, അതുകൊണ്ട് അവനിൽ നിന്ന് നേടാം. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് ജോയ്, ദയർഫോർ റിജോയ്സ് ഇൻ ഹിം. അവനിൽ സന്തോഷമുണ്ട്, അതുകൊണ്ട് അവനോടൊപ്പം സന്തോഷിക്കാം. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് അൺലിമിറ്റഡ് വെൽത്ത്, ദയർഫോർ ഡിപെൻഡ് ഓൺ ഹിം. അവനിൽ അളവില്ലാത്ത ധനമുണ്ട്, അതുകൊണ്ട് അവനിൽ നമുക്ക് നമ്മുടെ ആശ്രയം വയ്ക്കാം. ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് സ്ട്രെങ്ത്, ദയർഫോർ ലീൻ ഓൺ ഹിം. അവനിൽ ശക്തിയുണ്ട്, അതുകൊണ്ട് അവനിലേക്ക് ചാരാം. യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമുക്ക് യേശു ക്രിസ്തുവിൽ ചാരി അവനിൽ പൂർണ്ണ വിശ്വാസം വെച്ചുകൊണ്ട് അവങ്കിലേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ കൊണ്ടും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനം 12:1 നാം വായിക്കുന്നു. നമ്മളിപ്പോൾ കേട്ടത് 2 ഒന്നാം വാക്യം നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, സ്ഥിരതയോടെ നാം ഓടുന്നുവെങ്കിൽ വിജയകിരീടം നമുക്കുള്ളതാണ്. പ്രകാരമാണ് വായിക്കുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുമ്പേ ഓടി ജയിച്ചവർ നമുക്ക് പ്രചോദനമാകണം. സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്, അതുകൊണ്ട് അവർ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക പിൻപറ്റുക. ഈ ലോകത്തിന്റെ ചിന്തകളും നമുക്ക് ചുറ്റും നാം അനുദിനം കാണുന്ന നമ്മെ മയക്കുന്ന കാഴ്ചകളും ശബ്ദങ്ങളും രുചികളും നമ്മെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ ഉണ്ടാകും. അവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു, നല്ലതാണ്. നമ്മുടെ സാഹചര്യങ്ങളുടെ അടിമകളാകാതെ നാം നമ്മുടെ കർത്താവിന്റെ നുഖത്തിന് കീഴ് താഴ്ന്നു കൊടുക്കുന്നുവെങ്കിൽ എല്ലാ സാഹചര്യവും യേശു നിയന്ത്രണ വിധേയമാക്കി നമുക്ക് തരും, അത് അതിനെ അനുകൂലമാക്കി തരും എന്നോർക്കുക. അതുകൊണ്ട് നമ്മെ അതിനെ സഹായിക്കുന്നത് യേശു വിശ്വാസത്തിന്റെ നായകനും പൂർണ്ണത വരുത്തുന്നവനുമാണ് എന്നുള്ള തിരിച്ചറിവാണ്. നാം പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ യേശു ആരാണ് എന്ന് നാം കണ്ടു. അവനിൽ പ്രതീക്ഷ വെച്ചത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്ന് നാം കണ്ടു. അവനിൽ എന്ത് കണ്ടിട്ടാണ് നാം അവനിൽ പ്രതീക്ഷ വയ്ക്കുന്നത്? വീണ്ടും രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി ചെറുതായിട്ട് ഓർക്കാം. അവൻ തന്റെ മരണത്താലും പുനരുത്ഥാനത്താലും നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും തന്നവനാണ് എന്നുള്ള വലിയ അനുഭവത്തിലേക്ക് നാം വീണ്ടും ചെല്ലണം. ഒരുപക്ഷെ ഒരു കാര്യം നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കണം. സാഹചര്യം നമ്മെ നിയന്ത്രിപ്പാൻ ഒരിക്കലും അനുവദിക്കരുത്. നമുക്ക് പല സാഹചര്യങ്ങൾ ഉണ്ടാകാം. നമ്മൾ ഇനിയിപ്പോൾ കടക്കുവാൻ പോകുന്ന പുതിയ വർഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് യാതൊരു നിശ്ചയമില്ല. പല സാഹചര്യങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിരിക്കാം. ഒരുപക്ഷെ വ്യക്തിപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബപരമോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെയാണ് നാം നേരിടുവാനായിട്ട് പോകുന്നത്? പലപ്പോഴും മനുഷ്യന്റെ ബലഹീന നിമിത്തം സംഭവിക്കുന്നത് സാഹചര്യങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുക ചെയ്യുന്നു. നമ്മൾ ആ സാഹചര്യത്തിനനുസൃണമായിട്ട് ഒഴുക്കിനൊപ്പം നീന്തുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും നാം കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ സാഹചര്യത്തെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതാണ് ഇന്നത്തെ ഒരു ഏറ്റവും വലിയ സന്ദേശമായിട്ട് നമുക്ക് തിരുവചനം തരുന്നത്. സാഹചര്യങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ പാടില്ല, നാം സാഹചര്യത്തെ നിയന്ത്രിക്കുന്നവരായിത്തീരണം. സാഹചര്യങ്ങളുടെ മേലുള്ള അധികാരം നമുക്കുണ്ട്, സാഹചര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം നമുക്കുണ്ടാവണം, സാഹചര്യങ്ങളുടെ മേലുള്ള കർത്തൃത്വം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നത് എന്തുമാകട്ടെ, അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ശക്തി നമ്മുടെ കർത്താവ് നമുക്ക് പകർന്നുവരുന്നുണ്ട്. അതൊരു ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു വലിയ ഒരു ഓജസ്സാണ്, നമ്മുടെ കർത്താവ് തരുന്ന ഒരു പുതിയ ഊർജമാണ് സാഹചര്യങ്ങളെ അതിജീവിക്കുക. നമ്മുടെ കർത്താവ് തന്റെ സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നതും അത് തന്നെയാണ്, സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി. ഏത് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് ആവശ്യമാണ്. അതാണ് ഈ തിരുവചനം നമുക്ക് തരുന്നത്. അതുകൊണ്ട് കർത്താവിൽ പൂർണമായും സൂക്ഷിച്ചു നോക്കുവാൻ നമ്മുടെ യാത്ര തുടരുവാൻ തക്കവണ്ണം ഇടയാകണം. ആ കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. അന്തിമ വിജയം നമുക്കുള്ളതാണെന്ന് നാം വിശ്വസിക്കുകയും ജീവിതത്തിൽ ഒരിക്കലും ഒരു കാരണവശാലും പരാജയം സമ്മതിക്കുകയും പിൻവാങ്ങുകയും ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ കർത്താവ് ജയവീരനായി നമ്മോട് കൂടെയുണ്ട്. അന്തിമ വിജയം നമുക്കുള്ളതാണ്. വിശ്വസിക്കുകയും ജീവിതത്തിൽ ഒരിക്കലും ഒരു കാരണവശാലും നാം പരാജയം സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. ഇന്ന് നമുക്ക് ഒരുപക്ഷെ സംശയമുണ്ട്, നാളത്തെ ഭാവി എന്തായിത്തീരും, നാളത്തെ ലോകം ക്രിസ്ത്യാനികളുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നാം വേവലാതിപ്പെടുന്നുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നാളെ എന്താണ്, ഈ ക്രൈസ്തവ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് പലപ്പോഴും ഒരു സംശയം എന്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിന്റെ അടുത്ത നിമിഷം ദൈവം എന്നോട് പറയാറുണ്ട്, പേടിക്കേണ്ട, ഈ സാഹചര്യങ്ങളെ നിയന്ത്രിപ്പാൻ കഴിവുള്ളവനാണ് ഞാൻ, ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ എന്റെ ആത്മാവിൽ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും സ്നേഹം കൊണ്ട്, സഹനം കൊണ്ട്, ക്ഷമ കൊണ്ട് ലോകത്തെ നേടിയ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സാഹചര്യങ്ങളെ നിയന്ത്രണ വിധേയമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാളെ എന്തായിരിക്കുമെന്ന് സംശയിക്കുകയോ ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിശ്ചയമായും ജയവീരനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു സന്തോഷത്തിന്റെ അനുഭവവും ഉണ്ടെന്ന് പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. പുറപ്പാട് പുസ്തകം 15 അധ്യായത്തിന്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ അവർ ഷൂർ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നേരിടുന്ന ഒരു കൈപ്പേറിയ അനുഭവം, അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലാതെ വന്ന ഒരു അവസ്ഥയുണ്ടായി. അവർക്ക് കിട്ടിയ വെള്ളമോ കയ്പുള്ള വെള്ളമാണ് കിട്ടിയത്. മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ മരുഭൂമിയുടെ പ്രാതികൂല്യങ്ങളുണ്ട്, അവിടെ അവരനുഭവിക്കുന്ന കാഠിന്യങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതിന്റെ കൂടെ കുടിക്കുവാൻ വെള്ളമില്ലാത്ത ഒരു അനുഭവമുണ്ട്. മരുഭൂമി പ്രയാസങ്ങളുടെ ഒരു സ്ഥലമാണ്. അതിന്റെ നടുവിൽ കുടിക്കുവാൻ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ പ്രയാസത്തെ, അവരുടെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ കാണുന്നുണ്ട്, പിന്നെ അവർ എലീമിലെത്തി, 27-ാം വാക്യം, പിന്നെ അവർ എലീമിലെത്തി, അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. അപ്പോൾ ഈ കയ്പുള്ള വെള്ളം, മരുഭൂമിയുടെ അനുഭവമൊക്കെ മാറിയിട്ട് ഇതാ മനോഹരമായ ഒരു ദേശത്ത് അവരെത്തുന്നു. എലീമിലെത്തി, അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. എല്ലാ പ്രയാസങ്ങളെയും മറന്നുകൊണ്ട്, എല്ലാ വിഷമങ്ങളെയും മറന്നുകൊണ്ട്, അവരിന്നുവരെ അനുഭവിച്ച ദുഃഖങ്ങളെയൊക്കെ മറന്നുകൊണ്ട് സന്തോഷമായി അവർ ആ നീരുറവിന്റെ അരികിൽ ജീവിച്ചു എന്നാണ് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും നാളെ ഒരു നന്മയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിങ്കിലേക്ക് സൂക്ഷിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിൽ നന്മയുടെയും അനുഗ്രഹങ്ങളുടെയും വിജയത്തിന്റെ അനുഭവത്തിൽ എത്തിച്ചതാണ് തക്കവണ്ണം. നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. പുതിയ വർഷം അതിനുവേണ്ടി ഉള്ളതായിത്തിരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, മലയാളിയായ കർത്താവിന്റെ കൂട്ടായ്മ നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും എല്ലാവർക്കും അനുഗ്രഹ സമ്പൂർണമായ സമൃദ്ധിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു പുതിയ വർഷം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും ദൈവനാമത്തിൽ സന്തോഷവും സമാധാനവും.
എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട തമ്പാൻ പുറകീശ്വസൻ നടത്തിയ അനുഗ്രഹീതമായ ഈ ധ്യാനം, പ്രത്യേകിച്ചും പുതിയ വർഷത്തിന്റെ പടിവാദത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കുവാനും ദൈവത്തിന്റെ കീഴിൽ കൂടുതൽ അടുക്കുവാനും പ്രയോജനം നൽകുന്ന ഒരു ധ്യാനമായിരുന്നു എന്നുള്ളതിൽ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ നാളെ ഇന്ന് ശിലാകർമ്മ പെരുന്നാൾ ആണെന്നുള്ളത്, 1-ാം തീയതി ശിലാകർമ്മ പെരുന്നാൾ ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചത് പ്രത്യേകം സന്തോഷം. എബ്രായ ലേഖനം 12-ാം അധ്യായം സ്ഥിരതയോടെയുള്ള ഓട്ടത്തിന്റെ സന്ദേശമാണല്ലോ ഈ രണ്ട് വാക്യങ്ങൾ നൽകുന്നത്. 12-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ സ്ഥിരതയോടെ നാം ഓടേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി എന്നെ പഠിപ്പിക്കുക. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സത്യത്തിൽ അത് വളരെയേറെ നാം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, കൂടുതൽ സ്ഥിരതയോടെ ഓടുവാൻ. സ്ഥിരത എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത് അച്ഛൻ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് നമുക്കുണ്ടാകേണ്ട സ്ഥിരത എന്നുള്ളത്, ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അസ്ഥിരത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിലയിരുത്താനും നമുക്ക് ഈ സമയം പ്രയോജനപ്പെടും. സ്ഥിരതയെ പറ്റി ചിന്തിച്ചപ്പോ അവിടെ പറയുന്നത് നാം ഓർക്കേണ്ട സ്ഥിരതയോടെ ഓടാനുള്ള ചില കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. അതൊക്കെ അച്ഛൻ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമ്മുടെ ലക്ഷ്യമുണ്ട്, രക്ഷയുടെ രക്ഷ എന്ന് പറയുന്ന ഒരു ഗോൾ ഗോളുണ്ട്, ആ ഗോളിനെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഓടേണ്ടത്. 2015 നമ്മുടെ ഈ ഓട്ടത്തിന്റെ ഇടയിലുള്ള ഒരു മൈൽസ്റ്റോണാണ്. ആ മൈൽസ്റ്റോണിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉണ്ട് എന്നുള്ള ഒരു കൂട്ടം. പലപ്പോഴും നമ്മുടെ വിചാരം നമ്മുടെ ഈ ഓട്ടത്തിലെ കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ലെന്നുള്ളതാണ്. സാക്ഷികളുണ്ട് ഇതിന്, ഈ ഓട്ടത്തിന് സാക്ഷികളുണ്ട്. അവര് സാക്ഷ്യം പറയേണ്ട സമയത്ത് അത് സാക്ഷ്യം പറയും. അതുകൊണ്ട് നമ്മൾ ഈ ഓട്ടത്തിൽ നമുക്ക് ചുറ്റും സാക്ഷികളുടെ 1-2 പേരല്ല, ഒരു വലിയ സമൂഹം എന്നാ പറഞ്ഞിരിക്കുന്നത്. വലിയ സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും ഇവിടെ വിസിബിളായിട്ട് കാണുന്ന മനുഷ്യരെക്കാൾ കൂടുതൽ വലിയ ഒരു സമൂഹം സാക്ഷികളുടെ ലോകത്ത് നിന്നുകൊണ്ട് ഈ ഓട്ടത്തെ ശ്രദ്ധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോട് വേണം ഈ ഓടാൻ. ട്രാക്ക് തെറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫൗള് കാണിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന സംഗതികളാണ്. അതൊക്കെ നമ്മുടെ ലക്ഷ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളുമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഓട്ടം അത് വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം. ഓട്ടം ശ്രദ്ധിക്കപ്പെടാൻ, ഓട്ടം ശ്രദ്ധേയമാകാൻ അല്ലെങ്കിൽ ഓട്ടം അനുഗ്രഹീതമാകാൻ നമ്മൾ പിൻപറ്റേണ്ട സംഗതികളുണ്ട്. സകല ഭാരു മുറുകെ തിന്ന പാപു, ഇതെല്ലാം നമ്മൾ കളയണം. പുതിയ വർഷം 2014-15 എന്നുള്ള മൈൻഡ് സോണിൽ നാം വന്നു നിൽക്കുമ്പോ ഓട്ടം സ്ഥിരതയോടെ ആകാൻ, കഴിഞ്ഞ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്ഥിരത വന്നിട്ടുണ്ടെങ്കിൽ സാക്ഷികളുടെ സമൂഹം അത് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ, നമുക്ക് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ നാം കളയേണ്ട ഈ ഓട്ടം സ്ഥിരമായിരിക്കാൻ തക്കവണ്ണം സകല ഭാരവും, ഹൃദയത്തിന്റെ സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടും. ആ ഓട്ടത്തിൽ നമ്മുടെ ലക്ഷ്യം തെറ്റാതിരിക്കാൻ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസത്തിന്റെ നായകനും, വിശ്വാസത്തെ പറ്റിയുള്ള ഡെഫിനിഷൻ നാം പഠിച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് പ്രധാനമായിട്ട് ആ ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാണാത്ത കാര്യങ്ങളെ പറ്റിയുള്ള ഒരു നിശ്ചയം. കണ്ട കാര്യങ്ങളിൽ പോലും നമുക്ക് നിശ്ചയമില്ലാതിരിക്കുക, നാം കാണുന്ന കാര്യങ്ങളിൽ പോലും നമുക്ക് നിശ്ചയമില്ലാതിരിക്കുക, അപ്പോഴെങ്ങനെ കാണാത്ത കാര്യങ്ങളെ പറ്റിയുള്ള നിശ്ചയം. പക്ഷെ 2015 ഓട്ടം സ്ഥിരതയോടെ ആകണമെങ്കിൽ 2015 സംഭവിക്കാനിരിക്കുന്ന, നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ദൈവ കൃപകളുടെ, കാണാത്ത ആ കൃപകളുടെ പറ്റിയുള്ള ഒരു നിശ്ചയം നമുക്കുണ്ടാകണം. ദൈവം നമ്മെ കരുതുന്ന, നമ്മെ സംരക്ഷിക്കുന്ന കരുതലിന്റെ വലിയൊരു നിശ്ചയം, ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ, നമുക്കറിയാമല്ലോ ഈ കാണാത്ത കാര്യങ്ങളാണ് 2015 നാം ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മെ എതിരേൽക്കുന്നത് എന്നുള്ളതൊന്നും തന്നെ നമുക്ക് നിശ്ചയം. എന്നാൽ അതിനെപ്പറ്റി ഒരു നിശ്ചയം ഉണ്ടാകണം. അവിടെ അനുഭവിക്കുവാനിരിക്കുന്ന ദൈവകൃപയെ പറ്റിയുള്ള ഒരു നിശ്ചയം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ കാണാത്ത കാര്യങ്ങളുടെ പൂർത്തീകരിക്കുന്ന, കാണാത്ത കാര്യങ്ങളെ, അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ പൂർത്തീകരിക്കുന്ന തന്റെ നായകൻ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ഓടണം. ചിത്രത്തിൽ ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായതിൽ അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുക. പ്രത്യേകിച്ചും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ, പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഒരുക്കവും എന്നുള്ള നിലയിൽ 2015 നമ്മുടെ ചുമതലകളെ പറ്റി നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വേദവാക്യം എന്നുള്ള നിലയിലും പ്രയോജനപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട അലമ്പാൻ മറിയത്തിനോടുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും 2015 പ്രാർത്ഥനകളും നന്മകളും അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു. ഇന്ന് വൈകിട്ടും നാളെ രാവിലെയും ഒക്കെ ആയിട്ട് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ആരാധനയും പ്രത്യേകമായ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം സംബന്ധിക്കുവാനും എല്ലാം അനുഗ്രഹകരമായിട്ട് നടത്തുവാനും 2015 ഒരു നന്മയുടെ വർഷമായിട്ട് അത് അനുഭവിക്കുവാനും അനുഗ്രഹീതമായ ഒരു തുടക്കം അതിന് ലഭിക്കുവാനും ലോകത്തെ അക്രമങ്ങളും അസമാധാനങ്ങളിലും സന്തോഷമില്ലായ്മയും എല്ലാം ക്ഷമിച്ച് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രഭുവിന്റെയും എല്ലാം ഒരു അനുഭവത്തിലേക്ക് ലോക ജനത പ്രവേശിക്കുവാനും ഈ വർഷം സ്വർഗീയ വാഴുകളുടെ ഒരു വർഷമായിട്ട് അനുഭവിക്കുവാനും എല്ലാവർക്കും ദൈവം ഇടയാകട്ടെ എന്ന്
ശക്തിയമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായകസംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
പാഠപുസ്തകത്തിലെ 337-ാമത്തെ ഗീതം, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എന്നേശുവേ, തുടങ്ങുന്നതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഇവ നൽകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം.
സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും
തലമുറ തലമുറയായി ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയതയും അലങ്കൃതമായ ഈ പ്രഭാതം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുകൂടി ഒരേ മനസ്സോടുകൂടി അങ്ങനെ ആരാധിപ്പാനും തിരുവചനത്തിൽ നിന്ന് സമർപ്പിക്കുവാനും പ്രത്യേകിച്ച് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ തന്നെ ഒരുക്കുമ്പോൾ വിശുദ്ധിയോടും തികഞ്ഞ ദൈവാശ്രയ കോശത്തോടും പ്രവേശിക്കണമെന്ന് ഞങ്ങൾക്ക് താഴ്മയോടുകൂടി വെളിപ്പെടുത്തി ഞങ്ങളെ നയിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. തുടർന്നും അങ്ങയുടെ സാന്നിധ്യവും നടത്തിപ്പും ശ്രദ്ധയും വാത്സല്യവും സംരക്ഷണവും പരിലാളനയും കരുതലും തമ്പുരാനെ കൂടെ ഉണ്ടാവണം. അങ്ങയുടെ ശ്രദ്ധയും ഒക്കെ പതിക്കത്തക്കവണ്ണം ഒരു ആകർഷണീയമായ ജീവിതം നയിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ലോകത്തിന്റെ വശമായ ആകർഷണങ്ങളേക്കല്ല ദൈവിക സ്നേഹത്തിന്റെയും ദൈവിക കാരുണ്യത്തിന്റെയും നന്മയുടെയും ആകർഷണീയത മുഖ്യത്തക്കവണ്ണം ജീവിക്കാൻ ഞങ്ങളെ വന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ രോഗികളും തിരുവിഭാസം അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓർമ്മയിൽ പേര് പറഞ്ഞിട്ടുള്ളവരും അല്ലാത്തവരുമായ രോഗികളെ ഒക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. രോഗികൾക്കൊക്കെയും അവിടുന്ന് സൗഖ്യവും ആശ്വാസമാകണമേ. രോഗവും വിഷാദവും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിരാശയുടെ അടുത്തത്തിലേക്ക് വീണ് പോകാൻ ഇടയാകാതെ ദൈവിക സ്പർശനത്തിൽ നിന്നും ദൈവിക പരിലാളനയിൽ നിന്നും ലഭിക്കുന്ന ആത്മീയ സുഖത്തെ ദുരിച്ചറിഞ്ഞ് അതൊരു അനുഗ്രഹമായി ലോകത്തോട് പറയത്തക്കവണ്ണം സാക്ഷിജീവമായി കണ്ടക്കവണ്ണം സഹായിക്കണമേ. ബന്ധുക്കാരുടെ കൂടെ ഉണ്ടാവണം. ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കേട്ടതുപോലെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വർഷമായിരുന്നു. ഒരുപാട് വേർപാടുകളും കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മരണങ്ങളും അപകടങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെയും പ്രത്യേകിച്ച് അങ്ങയുടെ മക്കളെ പീഡിപ്പിക്കുന്ന തലത്തിൽ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അങ്ങ് നടത്തുകയും നയിക്കുകയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു തിരുനാളം ഞങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും അവശേഷിപ്പിക്കുന്ന കൃതയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ജീവനോടത്തോളം കാലം അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു ദൈവിക വിളിയുടെ മാധുര്യം തിരിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളൊക്കെ അവിടുന്ന് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നന്മയോട് ജീവിക്കാൻ തക്കവണ്ണം ഉച്ചരിച്ചുള്ള ഞങ്ങൾ പ്രധാനം ചെയ്യണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ച ഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാശ്രയബോധവും ദൈവഭയവും നൽകണമേ. ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴും ഈ ലോകം പിശാചിന്റെ അധീനതയിലേക്ക് വളരുമ്പോൾ പിശാചിന്റെ തിന്മയെ എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണ ധൈര്യമുള്ള ആത്മ അവബോധമുള്ള തലമുറകളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരെ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അക്ഷരീവുമായി പങ്കെടുക്കാനുള്ള സഹായിക്കണമേ. തമ്പുരാൻ എല്ലാ കുടുംബങ്ങളിലും അങ്ങയുടെ സമാധാനവും ശാന്തിയും വർഷിപ്പിക്കണമേ. കുടുംബ കലഹങ്ങളിൽ നിന്നും ഈഗോ പ്രശ്നങ്ങളിൽ നിന്നും വൈരാഗ്യങ്ങളിൽ നിന്നും വിദ്വേഷങ്ങളിൽ നിന്നും ഒക്കെ മാറി കുടുംബജീവിതം ദൈവിക പ്രതിഭയുടെ ഭൂമിയിലെ ചൈതന്യമായ നിലനിൽപ്പ് കണ്ടക്കവണം അവർ നിരയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഞ്ചരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടി വരുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോ വർഷം പിന്തുടർന്നോളും അനുഗ്രഹീതമായ ശുദ്ധീകരിക്കപ്പെട്ട ഒരു സഭയാണ് ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. ഇത് നയിക്കുന്ന ബാബാതിരിമേനിയെയും പിതാക്കന്മാരെയും ഭദ്രാസന മസാപോലത്തെയും ഭദ്രാസനങ്ങളെയൊക്കെ രൂപ സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ ഒരു ആത്മീക മാതൃകയായി തീരുവാണ്ട കോണം അവിടുന്ന് ഈ സഭയെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളിൽ എന്തെങ്കിലും പിഴവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ക്ഷമിക്കണമേ. പുതിയൊരു പദപക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ശരിക്കും ബോധ്യമുള്ളവരെ ജീവിക്കേണ്ട കോണം സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ പറ്റിയും ചിന്തകളുടെ അപര്യാപ്തതയെ പറ്റിയൊക്കെ ഒരു സ്വയം ബോധം ഉണ്ടാവുകയും നന്മയിലേക്ക് സ്വയം മാറത്തക്കവണ്ണമുള്ള ഒരു ആത്മവിളി ഹൃദയത്തിന്റെ ഉള്ളിൽ കെട്ടുപോകാതെ തിരിച്ചറിയത്തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൂടെ നിന്ന് ബലപ്പെടുത്തണമേ. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ നയിച്ച അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. തുടർന്നും അങ്ങനെ സ്തുതിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുടർന്ന് വിശദീകരിക്കണമേ. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് ഒറ്റ ശിഷ്യമാർ അവളിച്ചിട്ട് ദൈവസാന്നിധ്യത്തിന്റെ ഉറപ്പുള്ളപ്പോഴും കാൽക്കത്തക്കവണ്ണം ഞങ്ങളുടെ കാലുകളെ ഒരുക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വാരന്തയും കൂടി ഞാൻ നിന്നെ താങ്ങും എന്നുള്ള ദൈവ കാരുണ്യത്തിന്റെ ശ്രദ്ധേയമായ ശബ്ദങ്ങൾക്ക് ഉണ്ടക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുചീകരിക്കണമേ. പ്രത്യേകിച്ച് തിരുവചന ശുശ്രൂഷിച്ച സ്വന്തി വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബലപ്പെടുത്തി ശുചീകരിക്കണമേ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലൂടെ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും തമ്പുരാനെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥന എല്ലാ രോഗികൾക്കും അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. പുതിയ വർഷത്തിലേക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രവേശിക്കാനും പ്രത്യേക ഈ ശുശ്രൂഷ അനുഗ്രഹീതമായി നിലനിൽപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ബലമുള്ള സൂര്യം ഇവരെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും സംബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവിക സ്നേഹത്തിന്റെ പരിലാവന ലഭിക്കത്തക്കവണ്ണം, തിരിച്ചറിയത്തക്കവണ്ണം, ബോധ്യമാകത്തക്കവണ്ണം സഹായിക്കണമേ. അങ്ങനെ നിന്നെ എന്നൊരു പിതാവിനെ നിരവധി സഹാപ്പാവനിൽ നിന്ന് ആണ്ക്കുമ്പോൾ തന്നെ
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായിട്ട് സമുദ്രവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും എന്നോട് സംബന്ധിച്ച് എന്റെ മക്കളോടും എല്ലാ പ്രാർത്ഥനകളോടും യാചനകളോടും ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്നത് ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ദൈവമേ ഞങ്ങളെല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും മാറാകണമേ.
സജീവമായ നേതൃത്വം കൊടുക്കുന്ന തിരുമേനോടുള്ള പ്രത്യേകമായിട്ട് വന്ന നീ സ്നേഹവും കടപ്പാട് പറയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആവശ്യപ്പെട്ട ഉടനെ തന്നെ ഒരു പ്രയാസവും അടിയും കൂടാതെ സന്തോഷത്തോടു കൂടി ഇന്ന് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാൻ തക്കോളം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സമ്മാന വർഗീയത്തിനുള്ള നന്ദി സ്നേഹവും കടപ്പാട് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ അനുഗ്രഹിക്കുന്നു. ഈ സന്തോഷിച്ച വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. എല്ലാ വിശ്വാസികളോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. വിശുശ്രൂഷ ഒരു അനുഗ്രഹീതമാണ് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥന ഇതിനുണ്ടാകണം. എല്ലാവർക്കും എല്ലാ ആഴ്ചയും വൈദിക ശ്രേഷ്ഠയുടെയൊക്കെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ലഭിക്കത്തക്കമെന്നാണ്. എല്ലാം അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവിധ സ്നേഹവും കൃപകളും ദൈവിക സമാധാനത്തിന്റെയും വശങ്ങളായിട്ട് തല്ലെത്തിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിരന്തരമായിട്ട് ഈ ശുശ്രൂഷയിൽ വേദവസ്ത്രം വായിക്കുന്ന രാജനങ്ങളോടും ജൂളിയാൻഡിയോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ആർക്കെങ്കിലും വേദവസ്ത്രം വായിക്കേണ്ട കാരണം താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അത് വിളിച്ചറിയിക്കുകയാണെങ്കിൽ അത് അവർക്കും അവരുള്ള അവസരം കൊടുക്കാം. രാജനങ്ങൾ പ്രത്യേകമായിട്ട് വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ആർക്കെങ്കിലും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് മുടങ്ങാതെ രണ്ടുപേരും ഒന്ന് ഭംഗിയാക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് പേര് അറിയിക്കുകയാണെങ്കിൽ അത് വായിക്കത്തക്കാവണമുള്ള ക്രമീകരണം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന മനോജിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും അതിനല്പമായ അധികമായ സഹായവും നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. തുടർന്ന് ശുശ്രൂഷ അനുഗ്രഹമായി മുന്നോട്ട് പോകാത്തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് സ്നേഹത്തോട് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദ്യമായ പുതുവർഷ ആശംസകൾ എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.